Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Chandogya Upanishad, Spiritual Discourse in Malayalam, presented by Kaivalyananda Swamigal. Thank you. Om Namah Shivaya.
ശരീരാനുക്രാന്തോതി തത്രയും സത്യാധയത്രയസ്മിന് കാലേ അഭിജിമാനം അബലഭവം ദേഹസ്യ രോഗാതി നിമിത്തം ജരാതി നിമിത്തം വാക്കർശി ഭാവം ഏതം നയനം നീത പ്രാപിതോ ദേവദത്തോ ഭവതി മമൂഷർ യഥാ ഭവതി തീർത്ഥ. ഇവിടെ മുമ്പ് ഉപാസനയെ കുറിച്ച് പറഞ്ഞു, ശരീരത്തിലുള്ള നാഡികളെ കുറിച്ച് പറഞ്ഞു, ഹൃദയത്തിൽ നിന്ന് സർവശരീര ഭാഗത്തേക്കും വ്യാപിച്ചിരിക്കുന്ന നാഡികൾ. തുടക്കത്തിൽ ഭാഷ്യകാരൻ പറഞ്ഞത് നാഡീഖണ്ഡമാണ്, നാഡികളെ കുറിച്ച് ആണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. അപ്പം നാഡികളെ കുറിച്ച് ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയാണ് ജീവന്റെ ഉത്ക്രമണത്തെ കാണിക്കുക. ഈ ശരീരത്തിൽ നിന്നും ജീവൻ ഉത്ക്രമിക്കുന്നു, ശരീരം വിട്ടുപോകുന്നു. അത് മുകളിലോട്ടോ താഴോട്ടോ എവിടേക്കായാലും മരണസമയത്ത് ജീവൻ ശരീരം വിട്ടുപോകുന്നു എന്നുള്ള കാര്യമാണ് ഇവിടെ പറയുന്നത്. തത്രയും സതി അഥവാ ഇത്രയസ്മിൻ കാലേ അബലിമാനം അബലഭാവം ദേഹസ്യ, ദേഹത്തിന്റെ ബലമെല്ലാം നശിക്കുമ്പോൾ, പ്രത്യേകിച്ചും വാർദ്ധക്യത്തിൽ രോഗാദി നിമിത്തം ജരാദി നിമിത്തം ചിലപ്പോൾ നേരത്തെ ആകാം, എന്തെങ്കിലും രോഗം പിടിപെട്ട് മരണത്തോടടുത്തു, അല്ലെങ്കിൽ ജരാദി നിമിത്തം വാർദ്ധക്യം കൊണ്ട്. കൃഷിഭാവം ഏതെന്നയനം നീത, ശരീരമെല്ലാം വളരെ ക്ഷീണിച്ചു മരണത്തോടടുത്ത് പ്രാപിത ദൈവതത്വ ബോധി ഒരുവൻ, ഇവന് ജീവിതത്തിൽ പ്രതീക്ഷ ഒന്നുമില്ല, മുമൂർഷ. അപ്പൊ ജീവൻ ശരീരം വിടാൻ ആഗ്രഹിക്കുകയാണ്, അവൻ ആഗ്രഹിക്കുന്നില്ല, അവന് വീണ്ടും ജീവിച്ചിരിക്കണമെന്നാണ്. മുമൂർഷമായിരിക്കുന്ന ജീവനാണ് ആ ജീവൻ അറിയാം, ഇനി ഈ ശരീരം വാസയോഗ്യമല്ല, ഇത് ഉപേക്ഷിക്കണം. യഥാ ഭവതി തീർത്ഥ താം അഭിത, അവരവസ്ഥയിൽ മരണശയ്യയിലെന്നർത്ഥം. ഞാൻ മരണശയ്യയിൽ താം അഭിത സഹോദ ഉപേഷ്ടീന അജ്ഞാതയ അഹോ, നാല് ചുറ്റും ബന്ധുക്കളെല്ലാം ചുറ്റിയിരിക്കുന്നു, വളഞ്ഞു ചുറ്റിയിരിക്കുകയാണ് എല്ലാവരും. അവർ എന്നിട്ട് എന്താണ് അവർ പറയുകയാണ്, ചോദിക്കുന്നു മരിക്കാൻ പോകുന്നവനോട് എന്താണ്, ജാനാസിമാം തപപുത്രം ജാനാസിമാം പിതരം ചോദിക്കുന്നത്, എന്താ ഈ അടുത്തിരിക്കുന്നു നിനക്ക് മനസ്സിലായി ആരാണെന്ന്? ഞാൻ നിന്റെ മകനാണ്. വേറെ പറയുന്ന നിനക്ക് മനസ്സിലായോ? ഞാൻ നിന്റെ പിതാവാണ്. എന്താ മനസ്സിലാകുന്നുണ്ടോ? കാരണം ചുറ്റുമിരിക്കുന്നവർക്ക് മനസ്സിലായി, ഇനി ഈ ജീവൻ ഇവിടെ ഈ ശരീരത്തെ ശേഷിക്കില്ല, അവസാനം ആ പരിചയം ഒന്ന് പുതുക്കിയിട്ട് പോകട്ടെ എന്ന് വിചാരിച്ച് ചോദിക്കുകയാണ്, എന്താ ഞാൻ പുത്രനാണ്, ഞാൻ ഭാര്യയാണ്, ഞാൻ ഇന്നാരാണ്, തിരിച്ചറിയുന്നുണ്ടോ, തിരിച്ചറിയുന്നുണ്ടോ എന്ന് ചോദിക്കുന്നത് മരിച്ചോന്നറിയാൻ വേണ്ടിയിട്ടാണ്. തിരിച്ചറിയുന്നില്ലെങ്കിൽ മരിച്ചു, തിരിച്ചറിയുന്നുണ്ടെങ്കിൽ മരിക്കുന്നില്ല. സമമൂഷു യാവത് അസ്മാ ശരീര അനുക്രാന്തോ നിർഗത ബോധി തവത്വദാദി ജാനാസി. പറയുന്നു ആ മരണത്തിലേക്ക് നീങ്ങുന്ന ആ ജീവൻ, ഈ ശരീരം വിടുന്ന ആ ജീവൻ, ഈ ശരീരത്തിൽ നിന്ന് വിടുന്നതുവരെ അനുക്രാന്ത നിർഗത ബോധി, ശരീരം വിടുന്നതുവരെ ഒന്നും മോളും കണ്ണു തുറക്കും അടയ്ക്കും പറയുന്നതൊക്കെ കേൾക്കുന്നുണ്ട്. ചോദ്യം മനസ്സിലായി, പക്ഷെ മറുപടി പറയാൻ കഴിയുന്നില്ല. പുത്രാദീൻ ജാനാതി, ഞാൻ അറിയുന്നു എന്നുള്ള ചില അടയാളങ്ങൾ കാണും, പിന്നീട് അതും ഇല്ലാതെയാകും. അതും ഇല്ലാതാകുമ്പോൾ ജീവൻ ശരീരം വിട്ടു. അവിടെ കാണിക്കുന്നത് ഈ ശരീരത്തിൽ നിന്ന് ഉത്ക്രമിക്കുന്നതിന്, ഈ ശരീരം വിട്ടു പോകുന്നതിനൊരു ജീവൻ ഇതിനകത്തുണ്ട്. അത് ഉപാസനയിൽ എങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് അടുത്ത് പറയുന്നു. അഥ എത്രയേത് തസ്മാത് ശരീര ഉത്ക്രാമതി അഥ ഏതൈരേവരശ്മിഭീ ഊർധം അക്രമതേ സ ഓമിതി വാഹ ഉദ്വാ മീയതേ സ യാവത് ക്ഷിപ്യേരൻ മനഃ താവദാദിത്യം ഗച്ഛതി ഏതദ് വൈ ഖലു ലോകദ്വാരം വിദുഷാം പ്രപദനം നിരോധോ അവിദുഷാം. അധ എത്ര യഥാ വിശേഷണം വ്യത്യസ്മാ ശരീരാത് ഉത്ക്രാമതി. ഇപ്പോഴും എപ്പോഴാണോ ഈ ശരീരത്തിൽ നിന്ന് ഉത്ക്രമിക്കുന്നത്, ഞാന് വിദ്വാനായാലും ശരി, അതായത് ഉപാസകനായാലും ശരി, അല്ലെങ്കിലും ശരി, അഥ തഥാ ഏതേരവ യഥോക്താഭീരശ്മിഭീരൂർധം ഉത്ക്രാമത്തെ യഥാകർമാർജിതം ലോകം പ്രത്യവിദ്വാൻ. അവിദ്വാൻ ഈ ശരീരത്തിൽ നിന്ന് നിഷ്ക്രമിക്കുന്നു ആ ജീവൻ, വിദ്വാൻ നിഷ്ക്രമിക്കുന്നു, രണ്ടുപേരും എന്നീ നാഡികളിലൂടെ സൂര്യനിൽ നിന്നുള്ള രശ്മികൾ, അതിന് ഹൃദയവുമായി ബന്ധമുണ്ട്, ഹൃദയത്തിൽ നാഡികളുണ്ട്, ആ നാഡികളുമായിട്ട് ബന്ധമുണ്ട്. ഈ പറഞ്ഞ രശ്മികളിലൂടെ അതിന്റെ മാധ്യമമാണ് ഊർധം അക്രമതി. ബ്രഹ്മസൂത്രത്തിൽ ഇതിനെ കുറിച്ച് ചർച്ചയുണ്ട്, ഈ ഭാഗത്തെ കുറിച്ച് വിശദമായിട്ട്. ഈ രശ്മികളിലൂടെ ഉത്ക്രമിക്കുന്നു, രശ്മികളെ ആശ്രയിച്ച് ജീവൻ ഉത്ക്രമിക്കുന്നു. അത് എന്തിനാ അങ്ങനെ ആശ്രയിക്കുന്നു എന്ന് ചോദിക്കരുത്. ഇപ്പോൾ ഈ ശരീരത്തോടു കൂടി സഞ്ചരിക്കുന്നതിനൊരു വഴി വേണോ? വഴിയിലൂടെ അല്ലേ സഞ്ചരിക്കാറ്? ജീവന്റെ ഒരു പരിമിതിയാണ്. അപ്പൊ അതുപോലെ ഈ സൂക്ഷ്മ ശരീരയായ ജീവന്, സ്ഥൂല ശരീരയായ ഈ ജീവന് സഞ്ചരിക്കുന്നതിനും സ്ഥൂലമായ വഴികൾ, സൂക്ഷ്മ ശരീരയായ ആ ജീവന് സഞ്ചരിക്കുന്നതിന് സൂക്ഷ്മമായ വഴി, അതിന്റെ ആലംബനമാണ് ഈ രശ്മികൾ. എവിടേക്ക് പോകുന്നു? യഥാകർമാർജിതൻ ലോകം പ്രത്യപിക്കുന്നു. അതുവരെ ആ ജന്മത്തിൽ അവൻ ആർജിച്ച കർമ്മം കൊണ്ട് ഏത് ലോകത്തെയാണോ നേടിയത് ആ ലോകത്തിലേക്ക്. ഉദരസ്ഥ വിദ്വാൻ യഥോക്ത സാധന സമ്പന്ന സമ്പന്ന സ ഓമിത്യോങ്കാരേണ ആത്മാനം ധ്യായൻ യഥാപൂർവം ഊർധം വാ വിദ്വാൻ ചേത്. ഇനി അതിൽ എല്ലാവരും ശരീരം വിടുന്നു, പക്ഷേ വിദ്വാൻ ഉപാസകനാണെങ്കിലോ യഥോക്ത സാധന സമ്പന്ന, നേരത്തെ പറഞ്ഞ ബ്രഹ്മചര്യാദി സാധന സമ്പന്നനായവൻ, ഓമിത്യോങ്കാരേണ ആത്മാനം ധ്യായൻ, ഓം എന്ന് ഓമിതി വാ മന്ത്രത്തിൽ പറഞ്ഞു, ഓം എന്ന് ആത്മാവിനെ ധ്യാനിച്ചുകൊണ്ട്, അതാണ് അതിൻ്റെ ഉപാസനയുടെ മുഖ്യമായ ഭാഗം. അതുകൊണ്ട് അതിനെ തന്നെ അവസാനം ആ ഓമിനെ തന്നെ ധ്യാനിച്ചുകൊണ്ട് സ്മരിച്ചുകൊണ്ട് യഥാപൂർവം പറയുന്നു. മുമ്പ് എങ്ങനെയാണ് അയാൾ ആ ഓങ്കാരത്തെ ഉപാസിച്ചിരുന്നത്? അതിന്റെ ബലം കൊണ്ട്, അതിന്റെ സംസ്കാരം കൊണ്ട് നാം മരണസമയത്തും തെളിഞ്ഞ ബോധത്തോടുകൂടി ഉപാസം. അതാണ് അവിദ്വാനും വിദ്വാനും തമ്മിലുള്ള വ്യത്യാസം. അവിദ്വാനെ കുറിച്ച് മുമ്പ് പറഞ്ഞു, അവിദ്വാന്റെ ജീവൻ എങ്ങനെ വിക്രമിക്കുന്നു ഒന്നും അറിയാതെ. മരണസമയത്ത് മറ്റുള്ളവർ ചോദിക്കുന്നു, അറിയുന്നു, അറിയാം, പക്ഷെ കുറച്ച് കഴിഞ്ഞ് ആ അറിവില്ലാതെയാവും. അപ്പോൾ അജ്ഞനായി തന്നെ പോകുന്നു, ബുദ്ധി മൂർച്ഛിതമായ അവസ്ഥയിലായിരിക്കും, ഒന്നും ഗ്രഹിക്കാൻ വയ്യാത്ത അവസ്ഥയിൽ. അത് അജ്ഞാന കാര്യം. പക്ഷെ ഇവിടെ ഉപാസകൻ അങ്ങനെയല്ല, യഥോക്ത സാധന സംവരണ സ ഓമിത്യോങ്കാരേണ ആത്മാനും ധ്യായ യഥാപൂർവം. എങ്ങനെയാണോ അയാൾ ഉത്ക്രമണത്തിന് മുമ്പ് ഓം എന്ന് സ്വസ്വരൂപത്തെ ധ്യാനിച്ചിരുന്നത്, അതേ ബോധത്തോടുകൂടി തന്നെ ബോധമൊന്നും നഷ്ടപ്പെടുന്നില്ല. ആത്മാനം ധ്യായൻ യഥാപൂർവം, ഉപാസകന്റെ അടയാളം അതാണ്. തത്വജ്ഞനെ കുറിച്ച് അത് പറയുന്നില്ല. മൂർച്ഛതോവ തജത്യേഷ പ്രാണാൻ ഭ്രാന്തരുന്ന സംശയ. മൂർച്ഛതനായാലും ശരി, അവിടെ വ്യത്യാസമൊന്നുമില്ല. ഉപാസകൻ അങ്ങനെയല്ല, ഉപാസകൻ ബോധത്തോടുകൂടി തന്നെ പോകുന്നു. കാരണം ഉപാസകന് ജീവൻ ഉത്ക്രമണമുണ്ട്. തത്വജ്ഞനെ സംബന്ധിച്ചിടത്തോളം അവിടെ ഉത്ക്രമണമില്ല, ജീവൻ ഉത്ക്രമിക്കുന്നില്ല. അതുകൊണ്ട് അന്ത്യം എങ്ങനെയാണ്? അതുകൊണ്ട് ബോധം കിട്ടും മരിക്കുന്നവരെല്ലാം തത്വജ്ഞന്മാരെന്നല്ല. തത്വജ്ഞനെ സംബന്ധിച്ച് അങ്ങനെ ഒരു ഇളവുണ്ട്, ജീവൻ ഉത്ക്രമണം ഇല്ലാത്തതുകൊണ്ട് അജ്ഞനെ പോലെ തന്നെ. അജ്ഞനെല്ലാം ജ്ഞാനമില്ലെന്നുള്ളതേ ഉള്ളൂ, മരണത്തിൽ വിശേഷതയൊന്നുമില്ല. ഉപാസകൻ അങ്ങനെയല്ല, ശരിയായ ബോധത്തോടുകൂടി യഥാപൂർവം എങ്ങനെയാണോ ധ്യാനിച്ചിരുന്നത് അതിൻ്റെ തുടർച്ചയായിട്ട്. ബോധക്കേടൊന്നും സംഭവിക്കുന്നില്ല. ഉത്വാ ഊർധ്വം വാ വിദ്വാൻ ചെയ്ത് ഊർധ്വഗമനം ഉണ്ടാകുന്നു. ഒരു നിമിഷം പോലും മൂർച്ഛയിലേക്ക് പോകുന്നില്ല, അറിയാതിരിക്കുന്നില്ല. ഇതിഹ തിരിയങ്ങിയ വിത്യ അഭിപ്രായം. മറ്റുള്ളവരാണെങ്കിലോ അജ്ഞനാണെങ്കിലോ അവന്റെ കർമ്മത്തിനനുസരിച്ച് ഏതെങ്കിലും വഴിക്ക് പോകും, അന്നേരം മുകളിലോട്ട് പോകണമെന്നില്ല, സൂര്യലോകത്തിലേക്ക് പോകണമെന്നില്ല. ഈ ലോകത്തിൽ തന്നെ തിരിയങ് എന്ന് പറഞ്ഞു ഇവിടെ തന്നെ, ഇവിടെ ജനിക്കുകയും മരിക്കുകയും ചെയ്യും. മനുഷ്യനായിട്ടോ പക്ഷി മൃഗാദികളായിട്ടോ ഒക്കെ ജനിക്കേണ്ടി വരും. ബോധം നഷ്ടപ്പെട്ടു, അതറിയാൻ പറ്റത്തില്ല. എപ്പോ മരിച്ചു, എപ്പോ ശരീരത്തെ സ്വീകരിക്കും, ഒരു ജന്മത്തിൽ എന്തായിരുന്നു എന്നറിയാൻ പറ്റത്തില്ല. ഇവിടെ യോഗിക്ക് എങ്ങനെയുണ്ട്? ഉപാസകനായ യോഗിക്ക് എല്ലാം അറിയാൻ കഴിയുന്നു. താൻ എന്തായിരുന്നു, ഇത്രയും കാലം ചെയ്ത്, ഇനി താൻ എങ്ങോട്ടാണ് പോകുന്നത്, പോകുന്ന വഴിയൊക്കെ നല്ല നിശ്ചയം കാണും. അവിടെ എല്ലാം ആ ബോധം ഉണ്ടായിരിക്കും. മീയതേ പ്രമീയതേ ഗച്ഛതീത്യപ്പ. അങ്ങനെ വിദ്വാൻ ബോധത്തോടുകൂടി ഈ ശരീരം വിടുന്നു. ഇതിനാണ് സാധാരണ സമാധി എന്ന് പറയുന്നത്. സ്വാമി സമാധിയായി എന്ന് പറയും. സ്വാമി സമാധിയായി എന്ന് പറഞ്ഞാൽ മുഖ്യമായിട്ട് ഇതാണ്. അല്ലെങ്കിൽ സാധാരണ സമാധിയായി എന്ന് പറഞ്ഞാൽ ആന ചരിഞ്ഞു എന്ന് പറയും പോലെയാണ്. രാജാവ് നാട് നീങ്ങി എന്ന് പറയും പോലെ സ്വാമി സമാധിയായി, അത്രേ ഉള്ളൂ. അല്ല, ആ സമാധിയാകുക എന്ന് പറയുന്നത് ശരിക്കും ഈ ഉപാസകനെയുള്ളൂ. തത്വജ്ഞനെ പ്രത്യേകിച്ചൊന്നും സംഭവിക്കുന്നില്ല. എന്തുകൊണ്ടവിടെ പ്രത്യേകിച്ചൊന്നും ആകുന്നില്ല? ശരീരപ്രാരബ്ധം നശിക്കുന്നു, ജീവൻ അവിടെ അവസാനിക്കുന്നു. ഇവിടെ അങ്ങനെയല്ല, ജീവൻ അവസാനിക്കുന്നില്ല. ജീവന് അവസ്ഥാന്തരം സംഭവിക്കുന്നതാണ് സമാധി, മാറ്റം വരുന്നു, ജീവൻ ഊർധ്വഗതിയാകുന്നു. അങ്ങനെ പോകുന്നതാണ് അവസാനം. പത്മാസനത്തിലൊക്കെ ഇരുന്നു ഉപാസന ഏകാഗ്രമായി ചെയ്ത് സ്വേച്ഛയാ ശരീരത്തെ വിടുന്നു, അതേ സമാധിയാവുന്നു. മരിച്ചു കഴിഞ്ഞ് കൈകാലം കൂട്ടിക്കെട്ടി വെച്ച് അത് കുഴിയിലിരുത്തി ഭസ്മവും ചാരവും എന്നിട്ട് കഴിഞ്ഞാൽ അത് സമാധിയാകുന്നു. സാധാരണ മനുഷ്യൻ മരിക്കുമ്പോഴേ സന്യാസിയാകുന്നുണ്ട്. അങ്ങനെയൊക്കെ ചെയ്യും ചില ആചാരങ്ങൾ സമ്പ്രദായങ്ങൾ എന്നുള്ളതേ ഉള്ളൂ. അതിൽ കഴിഞ്ഞാൽ അതിലൊന്നുമില്ല. സമാധിയാകുന്നെങ്കിൽ ഇങ്ങനെ വേണം, ഉപാസന ചെയ്ത് അതിൽ ദൃഢത വന്ന് സ്വേച്ഛയ ശരീരത്തിൽ ഉപേക്ഷിച്ച് കൂടുതൽ ലോകങ്ങളിലേക്ക് പോകണം. എന്നാ സമാധിയാവും. മീയതേ പ്രമീയതേ ഗച്ഛതി സ വിദ്വാൻ ഉക്രമിഷ്യൻ യാവത് ക്ഷിപ്പീൻ മനഹോ യാവത കാലേന മനസ്സുകക്ഷേപസ്യ താവത കാലേന ആദിത്യം ഗച്ഛതി. ഈ പോക്ക് എങ്ങനെയാണ് പോകുന്നതെന്ന് പറയുന്നു. ഇവിടെ ഇരുന്ന് ജീവിതകാലം മുഴുവൻ അഭ്യാസം ചെയ്തതിന് ഒരുപാട് സമയമെടുത്തല്ലോ. വർഷങ്ങളോളം അഭ്യാസം ചെയ്താണ് യോഗിക്ക് ഇങ്ങനൊരു നിലയുണ്ടാകുന്നത്. ശരിക്കും യോഗിയാണ്, യോഗം കൊണ്ടാണ് അത് സാധിക്കുന്നത്. എത്ര കാലം ഈ അഭ്യാസം എടുത്തു, അതുപോലെ ഇനി ഈ ശരീരം വിട്ട് പോകുന്നതിനും കുറച്ച് കാലം വേണമല്ലോ. കാരണം ഇവിടെ അടുത്തൊന്നുമല്ല, സൂര്യലോകമാണ്. ചന്ദ്രനിൽ പോകുന്നതിന് തന്നെ എത്ര സമയമെടുക്കുമെന്ന് നമുക്കറിയാം. പിന്നെ സൂര്യലോകത്തിൽ പോകുന്നതിനോ അങ്ങനെ സംശയം വരും, എത്ര കാലം കൊണ്ടായിരിക്കും അവിടെ എത്തുന്നത്. പറയുന്നു ആ യോഗത്തിന്റെ പൂർണ്ണതയും ഈ ശരീരം വിട്ട് പോകുന്നതിന് സങ്കല്പം മാത്രം മതി. സങ്കല്പത്തിലെന്താ ക്ഷണം? ആ യോഗിയുടെ അഭ്യാസത്തിന്റെ പൂർണ്ണതയും സങ്കല്പം കൊണ്ട് അവിടെ എത്തിച്ചേരുന്നു. കാല വിളംബം ഇല്ലാന്നുള്ളത്. വെന്റിലേറ്ററിൽ കിടന്നിട്ടൊന്നുമല്ല പോകുന്നു യോഗി. അവിടെ കിടന്ന് കൈയും കാലും ഇട്ടടിച്ച് കണ്ണൊക്കെ തുറന്ന് ബോധം കെട്ട് അങ്ങനെയൊന്നും പോകത്തില്ല. അതാണ് ബോധത്തോടെ പോകുന്നു എന്ന് പറയുന്നു. ആ പോക്കെന്ന് പറയുന്നത് യോഗിയുടെ കേവല സങ്കല്പമാണ്, അതിലുള്ള അഭ്യാസത്തിന്റെ ഫലമായി വരുന്ന സങ്കല്പം. അത് വലിയ പുണ്യമുള്ളവർക്കേ അത് സാധ്യമാകും. അല്ലാത്തവർക്ക് വെന്റിലേറ്റർ തന്നെ ശരണം, വേറെ വഴിയൊന്നുമില്ല. യാവത് ക്ഷിപ്യൻ മനഃ, മനസ്സൊന്ന് സങ്കല്പിക്കുന്നു എന്ന് പറഞ്ഞാൽ ഒരു ക്ഷണമെന്ന് പോലും പറയാനില്ല. ആ ക്ഷണം കൊണ്ട് അവിടെ എത്തി. യാവതകാലീന മനസ്സക്ഷേപ തപത, മനസ്സൊന്ന് ചലിക്കുന്നതിന് എത്ര സമയം വേണം? ക്ഷണങ്ങളുടെ അംശം മതി കൊണ്ട് അവിടെ എത്തിച്ചേരുന്നു. തപതകാലീന ആദിത്യം കച്ചേരി അവിടെ ചെല്ലും. അതും ആയില്ല, രശ്മിയിലൂടെ എത്തുന്ന സ്ഥലമാണ്. അവിടെ നിന്നും പിന്നെയും പോകാനുണ്ട്. പ്രാപ്നവത് ക്ഷിപ്രം കച്ചേരി ചേർത്തു താവദേവകാലേനെ ഉപയോഗിച്ചു എന്ന് പറഞ്ഞാൽ കാലം അവിടെ പറയാനില്ല. നമ്മുടെ നമ്മൾ സാധാരണ പറയുന്നു കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് എന്ന് പറഞ്ഞാൽ എന്താ, വളരെ വേഗത്തിൽ നടക്കും. അതുപോലെ ഇത് മറ്റു ലോകങ്ങളിലേക്ക് പോകുമ്പോൾ ഇവിടുത്തെ കാലത്ത് എടുക്കാൻ പറ്റത്തില്ല. കാരണം എല്ലായിടത്തും കാലത്തിന് വ്യത്യാസമുണ്ട്. ഇവിടെ ആദിത്യനെ ആശ്രയിച്ചുള്ള കാലഗണനയുണ്ട്. ആദിത്യ ലോകത്തിൽ അങ്ങനെ ഒരു കാലഗണന ഇല്ലല്ലോ. അതുകൊണ്ട് ക്ഷണമെന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ആളെ വിടുത്തരുത്, ക്ഷിപ്രം എന്ന് മനസ്സിലാക്കുക. അവിടെ ഇവിടുത്തെ കലയുള്ള വെച്ച് നോക്കുകയാണെങ്കിൽ കാലതാമസമുണ്ട്. സങ്കല്പം കൊണ്ട് അവിടെ എത്തിച്ചേരുന്നു. സാധാരണ നമ്മൾ പറയാറുള്ളൂ മരണവെപ്രാളം, അതൊന്നും കാണത്തില്ല എന്ന്. കൈയും കാലോട്ടടിക്കുക, കണ്ണു തുറക്കുക, കണ്ണു തള്ളുക, നാക്ക് കടിക്കുക, ഇതൊന്നും യോഗിയിൽ കാണത്തില്ല. കിമർത്ഥമാതി തിങ്കച്ചതി തിച്ചതി ഏതത് വൈഖല പ്രസിദ്ധം ബ്രഹ്മലോകസ്യദ്വാരം ഈ ആദിത്യത്തേന ദ്വാര ഭൂതേന ബ്രഹ്മലോകം ഗച്ഛതി വിദ്വാൻ. എന്തിനാ ആദിത്യനെ പോകുന്നു? അതിന് സമാനം പറയുന്നു, പ്രസിദ്ധം, ശ്രുതിയിൽ പ്രസിദ്ധമാണ് ഈ ആദിത്യൻ. ഇതെന്താണ്? ബ്രഹ്മലോകസ്യദ്വാരം, ബ്രഹ്മലോകത്തിലേക്ക് പോകുന്നതിനുള്ള വഴിയാണ്. ഈ ആദിത്യത്തേന ദ്വാര ഭൂതേന, അതിലൂടെ ബ്രഹ്മലോകത്തല്ല, ആദിത്യന് ചെന്ന് അവിടെ ഇരിക്കുകയല്ല, അവിടെയും കടന്നു പോകുന്നു. അതോ വിദുഷാം പ്രബോധനം പ്രപദ്യത്തെ ബ്രഹ്മലോക അനേന ദ്വാരേനേതി പ്രബോധനം. വിദ്വാന്റെ സ്ഥാനം, ഉപാസകന്റെ, യോഗിയുടെ സ്ഥാനം എന്താണ്? ബ്രഹ്മലോകം, അവിടെ എത്തിച്ചേരുന്നു. നിരോധനം നിരോധം അസ്മാദാദിത്യ അവിദുഷാം ഭവതി നിരോധം. അവിദ്വാനെ സംബന്ധിച്ചിടത്തോളാണെങ്കിലോ പരമാവധി ആദിത്യൻ വരെ പോകാനപ്പുറം പോകാൻ പറ്റത്തില്ല. ഇവിടെ പറയുന്ന ഉപാസകന് മാത്രമേ അതിനപ്പുറം കടക്കാൻ പറ്റൂ. സൗരേണ തേജസ ദേഹി നിരുദ്ധാസന്ധ മൂർധന്യ നാഠ്യ ന ഉത്ക്രമന്തേ. അവരുത്ക്രമിക്കുന്നതും മൂർധന്യ നാഡിയിലൂടെ അല്ല. ഇവരെന്ത് ചെയ്യുന്നു? ഈ ശരീരത്തെ തന്നെ നിരുദ്ധരായി വേറെ നാഡികളുണ്ട്, ആ നാഡികളിലൂടെ ഉത്ക്രമിക്കുന്നു. വിഷുങ്ങന്യ ഇത് ശ്ലോക, വിഷുങ്ങന്യ ഉത്ക്രമണേ ഭവന്തി എന്നടുത്ത് പറയുന്നുണ്ട്. അപ്പൊ നാനാഗതിയാണ്, വിഷുഗതിയാണ്. യോഗി വളരെ വളരെ ശാന്തനായി ഊർധ്വഗതി, അതുകൊണ്ട് തന്നെ ഊർധ്വ നിമീലനായി വളരെ ശാന്തമായി ശരീരം വിടുന്നു. അല്ലെങ്കിലോ വായു തുറന്നു, മൂക്ക് തുറന്നു, കൈകാലൊക്കെ ഇട്ടടിച്ച്, ദേഹമൊക്കെ മാന്തി പൊളിച്ച് വല്ലാത്ത വികൃതമായ രീതിയിൽ പോകും. അടുത്ത് പശുവോ പട്ടിയോ ഒക്കെ ആകാനാണെങ്കിൽ രണ്ടുപേരും തമ്മിലും വ്യത്യാസം. അതുകൊണ്ട് ചോദ്യ പറയുന്നു, തത്വജ്ഞാനമൊന്നും കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, ചുരുങ്ങി പക്ഷെ ഉപാസന എങ്ങനെയും ചെയ്യും, നേരജമേ ചാകാമല്ലോ, കഷ്ടപ്പെടാതെ. അതിനു വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. വിദ്വാൻ അങ്ങനെ അവിടെ എത്തിച്ചേരുന്നു. തദ്ദേശ ശ്ലോക ശതം ച ഏകാച ഹൃദയസ്യ നാട്യഹ തസാം മൂർധാനം അഭിനിഷ്ത്രതൈകാ തയോർധുമായൻ അമൃതത്വമേതി വിഷും അന്യാ ഉത്ക്രമണേ ഭവന്തി. ഉത്ക്രമണേ ഭവന്തി നമ്മൾ മുമ്പ് ചർച്ച ചെയ്തിട്ടുള്ളതാണ്. തദ്ദേശസ്മിനെ ഭക്തി അർത്ഥ ഏത് യേശ ശ്ലോകോ മന്ത്രോ ബോധി ശ്ലോകോ എന്ന് പറഞ്ഞ ഇവിടെ മന്ത്രം, ആ മന്ത്രം ഇക്കാര്യമാണ് പറയുന്നത്. ശതം ചെയ്യുക ഉത്തരശതം, ഏകോത്തരശതം നാഢ്യ ഹൃദയസ്യ മാംസപിണ്ഡ ഭൂതസ്യ സമ്പന്ധന്യ പ്രധാനതോ ഭവന്തി. നൂറ്റൊന്ന് നാഡികളുണ്ട്. നൂറ്റൊന്ന് എന്ന് പറയുന്ന ഒരു കൃത്യമായ കണക്കൊന്നുമല്ല, വളരെ നാഡികളുണ്ടെന്നർത്ഥം. ഹൃദയസ്യ ഏത് മാംസപിണ്ഡ ഭൂതസ്യ, ശരീരം കീറി മുറിച്ച് നോക്കിയാൽ കാണുന്നതാണ്, രക്തം പമ്പ് ചെയ്യുന്ന ആ ഹൃദയം തന്നെ, അതിൽ നിന്ന് വളരെയധികം നാഡികളുണ്ട്. പ്രധാനത്തോ ഭവന്തി ആനന്ദ്യാദ്ദേഹ നാഡി പറയുന്നതിന്റെ നൂറ്റൊന്നെന്ന് പറഞ്ഞത് ഒരു നൂറ്റെണ്ണം നൂറ്റൊന്നെണ്ണം എണ്ണി തിട്ടപ്പെടുത്തിയത് പ്രധാനപ്പെട്ടതാണ്. പക്ഷെ ആനന്ദ്യാദ്ദേഹ നാഡി, ദേഹനാഡികളുടെ എണ്ണം ഒന്നും പറയാൻ പറ്റത്തില്ല. ഭക്ഷ്യകാരം പറയുന്നു തസമേക മൂർധാന അഭിനിശ്രിത, പക്ഷെ അതിൽ ഒന്നുണ്ട് വളരെ പ്പെട്ട ഒന്ന്, അത് എല്ലാവർക്കും ഉണ്ട്, ജ്ഞാനിക്കും ജ്ഞാനിക്കും എല്ലാവർക്കും ഉണ്ട്. അതെന്താണ്? ഹൃദയത്തിൽ നിന്നും നേരെ മൂർധാനം അഭിനിശ്രിത, നേരെ മൂർധാവിലേക്ക് പുറപ്പെട്ടിരിക്കുകയാണ്. പിന്നെ തയാവൂർധമായൻ ആ നാടിയിലൂടെ പോകണം ജീവൻ. ഗച്ഛൻ അമൃതത്വം അമൃതഭാവ്യതി ബ്രഹ്മലോകത്തിൽ എത്തിച്ചേരുന്നു. എന്താണ് അമൃതം? വിഷു നാനാഗതേഹ തിരി വിസർപ്പണ്യഹ അന്യാനാഢ്യോ ഭവന്തി. ഇനി മേലോട്ടും താഴോട്ടും ശരീരത്തിൽ തന്നെ നാനാ ഭാഗങ്ങളിലേക്കും പോകുന്ന അനേകം നാഡികളുണ്ട്. ഇതെല്ലാം എന്താണ് സംസാരഗമനദ്വാര ഭൂതമൃതത്വായ അങ്ങനെ അനേകം നാഡികളുണ്ട്, അത് മുകളിലോട്ട് പോകുന്നുമുണ്ട്, വശങ്ങളിലേക്ക് പോകുന്നുമുണ്ട്.